അവിടെയുള്ള എല്ലാമായിട്ട് നിൽക്കുന്നത്. ഇതുപോലെ അവിടെ അനവധി കമ്പനികള്, ഫാക്ടറികള്, പലതരത്തിലുള്ള ഷാപ്പുകള്, ഇതൊക്കെ ഈ ടൗണൊക്കെ എങ്ങനെയുണ്ടായത്? പുറത്തെ മനസ്സിലെ വാസന, അത് പുറമേക്ക് പ്രകാശിച്ചതാണെന്നൊക്കെ ഇങ്ങനെ. അപ്പൊ ഈ വാസനകൾ ഉള്ളിടത്തോളം കാലം ഈ വാസന, ഈ വാസന ഒരു ബീജം, ഒരു വൃക്ഷത്തിന്റെ വിത്ത്. എന്തിനാണ് വൃക്ഷത്തിന്റെ ഈ ഉദാഹരണം പറഞ്ഞു വെച്ചാൽ, വൃക്ഷത്തിന്റെ ഒരു വിത്ത്, ആ വിത്തിൽ നിന്ന് ആരംഭിച്ചിട്ട് എവിടെ അവസാനിക്കുന്നത്? വിത്തിൽ അവസാനിക്കും. ഈ വിത്ത് മുളച്ച് വൃക്ഷമായി തീർന്നു, പിന്നെ ചെടിയായി, ഈയട് മരമായി, പിന്നെ കൊമ്പുകളായി, ചില്ലകളായി തീർന്നു, തളിരായി തീർന്നു, പിന്നീട് പൂവായി, കായായി, കുഴിഞ്ഞു വിത്ത്. അതായത് ഇതിന്റെ ബീജം. അതായി കഴിഞ്ഞാലോ, കായയായി കഴിഞ്ഞാൽ കഴിഞ്ഞതിന്റെ പരിണാമം കഴിഞ്ഞു, പിന്നെ പരിണാമം ഇല്ല എന്നിട്ട്. അപ്പൊ വിത്തിൽ നിന്ന് ആരംഭിച്ചിട്ട് വിത്ത് വരെ എത്തും, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു, പരിണാമം കഴിഞ്ഞു. ഈ പിന്നെ വേറെ ഒന്നുമില്ല. ഒരാള് പിന്നെ ആചരിച്ചു വന്നു, പഠിക്കാൻ പോയി, അത് കഴിഞ്ഞു, പഠിപ്പ് കഴിഞ്ഞു വന്നു, ഉദ്യോഗത്തിൽ പോയി, അവിടെ ചോക്കി ഇവിടെ നോക്കി, ഏതെങ്കിലും ഉദ്യോഗം കിട്ടി, അവിടെ പടം കൂട്ടിണ്ടാവേണ്ട ചെറിയ വീട് കെട്ടണം, നമുക്ക് കൂടാണ്ട് കഴിയില്ല. അങ്ങനെ വീട് കെട്ടി, കല്യാണം കഴിക്കണം, കല്യാണം കഴിച്ചു. ഏതുവരെയാണ് ഇയാളുടെ ഈ പോക്കും വികാസവും ഒക്കെ? രണ്ട് കുട്ടികളല്ല പയ്യ, ആ കുട്ടികളെ വളർത്താം. ആ കുട്ടികൾക്ക് കുട്ടിയെ തരാൻ കഴിഞ്ഞ കഴിച്ചു കൊടുക്കുക, ആ കുട്ടിയെ തരാൻ കഴിച്ചു കുട്ടിയെ. ഇതൊക്കെ കഴിഞ്ഞ ഇനിയെല്ലാം കാത്തിരി കാണുന്നു പറഞ്ഞപ്പോ അല്ല, ആശ്രമത്തിന് വന്നിട്ട് കഴിഞ്ഞു. ആ അപ്പൊ എവിടെ നിന്ന് ആരംഭിച്ച് എവിടെ അവസാനിക്കുന്നു? ബീജത്തിൽ നിന്ന് ആരംഭിച്ച് ബീജത്തിൽ അവസാനിക്കുന്നതാണ്. അപ്പൊ വാസന നശിക്കുന്നുണ്ടോ? നശിക്കുന്നില്ല എന്നർത്ഥം. വാസന ഇങ്ങനെ കൂടി 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 വന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് ആ ബ്രഹ്മധ്യാനം കൊണ്ട് എന്നെ നിൽക്കണം. അതുകൊണ്ട് എന്നോട് വാസന അല്ല ബ്രഹ്മധ്യാനമാകുന്ന അഗ്നിയിൽ മാത്രമേ ഇത് ദഹിക്കൂ. അതിനാണ് കർമ്മയോഗം അനുഷ്ഠിക്കണം. ഗൃഹസ്ഥന്മാരൊക്കെ കർമ്മയോഗികളായിട്ടിരിക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥം പറഞ്ഞത് ചെറുതാണ്. ഗൃഹസ്ഥന്മാർക്ക് പല കർമ്മങ്ങളും ചെയ്യേണ്ടി വരും. അന്യാസിമാർക്ക് വന്നു ചെയ്യുന്ന വളരെ മനസ്സിൽ തെളിച്ചുള്ളൂ, വളരെ ചുരുക്കം കർമ്മം നട്ടം. അവരുമൊക്കെ കർമ്മികളാണ് ഈ ശരീരത്തിൽ നട്ടം. ഗൃഹസ്ഥന്മാർക്ക് എങ്ങനെയൊരു കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അവര് കർമ്മയോഗികളാണ്. കർമ്മയോഗികളായ എന്താ വ്യത്യാസം വെച്ചാൽ ഈ വാസന ചുരുക്കപ്പെടുന്ന ചെയ്യുന്ന കർമ്മങ്ങൾക്ക് വാസന ഉണ്ടാവില്ല. യജ്ഞസ്വരൂപേണ ചെയ്യുന്നു. യജ്ഞായ ആചരണ കർമ്മ സമഗ്രം പ്രവിധിയേറെ യജ്ഞത്തിനായി കൊണ്ട് ചെയ്യപ്പെടുന്നതായ കർമ്മമെല്ലാം ജയിക്കും. ഇല്ലാതെ അന്യത ഈ ഗാർഹിക കാര്യങ്ങൾക്കായിക്കൊണ്ടോ അല്ലെങ്കിൽ സ്വന്തം ജീവിതാനുഭവങ്ങൾക്കായിക്കൊണ്ടോ ചെയ്യപ്പെടുന്നതായ കർമ്മമുണ്ടോ, അതൊക്കെ വാസനാസ്വരൂപമായിരിക്കുന്നു. ആ വാസന തന്നെ പിന്നെയും കർമ്മമാകുന്നു. ആ കർമ്മം ഫലമാവുന്നു, ഫലം അനുഭവിക്കാൻ ജന്മമാവുന്നു, ആ ജന്മത്തിൽ പിന്നെയും കർമ്മം ചെയ്യുന്നു. ഇങ്ങനെയും മറന്നു മറന്നുകൊണ്ടിരിക്കുന്നു. ജന്മങ്ങളെ കൊണ്ട് കർമ്മങ്ങളും, കർമ്മങ്ങളെ കൊണ്ട് ജന്മങ്ങളും മാറി മാറി വളർന്നുകൊണ്ടിരിക്കുന്നു. അല്ലാതെ കൊണ്ട് ഇതിന് വിട്ടു പോകാൻ കഴിയുന്നില്ല. ഈ വിടിന് എങ്ങനെ ഉണ്ടാവുന്നു? വാസനകളെയൊക്കെ കഴിക്കണം. അതേ സാധനം ഒന്നുകിൽ അത് വേവിക്കണം, അല്ലെങ്കിൽ പിന്നെ എന്താണ് വറക്കണം. വറുത്താലും പിന്നെ വേവിച്ചാലും പിന്നെ അത് കുറച്ചില്ല. വറക്കാനും വേവിക്കാന്ന് പറഞ്ഞതിന്റെ അർത്ഥമാണ് എന്താണ് വെച്ചാൽ, ഇനി വേവിക്കാന്നുള്ളത് ഈ ഭക്തി വറക്കുക എന്നുള്ളത് ജ്ഞാനമാകുന്ന അഗ്നിയിൽ വറക്കും. ഈ വാസനകളിലൊക്കെ നിരന്തരമായിരിക്കുന്ന ബ്രഹ്മജ്ഞാനം എപ്പോഴും ചെയ്തുകൊണ്ട് ബ്രഹ്മാകാരവത്തിൽ ആ ധ്യാനമാകുന്ന അഗ്നിയിൽ ദഹിക്കും വാസനകളൊക്കെ. അതിനെയും ദഹിക്കുന്നു, വേറെ ഒന്നും ദഹിക്കില്ല എന്നർത്ഥം. അപ്പൊ തീവ്രമായിരിക്കുന്ന ധ്യാനനിഷ്ഠ എപ്പോഴും ചെയ്യണം. അതാണ് ജ്ഞാനിമാരൊക്കെ എപ്പോഴും ജ്ഞാനസമ്പത്തിയെ സമ്പാദിച്ച് ബ്രഹ്മനിഷ്ഠന്മാരായും ജ്ഞാനനിഷ്ഠന്മാരായും കഴിയണം. ഈ ഗൃഹസ്ഥന്മാരൊക്കെ എപ്പോഴും ഈശ്വരനെ വരിച്ചുകൊണ്ടും ഉപാസിച്ചുകൊണ്ടും ഈ നാമം ജപിച്ചും കീർത്തനങ്ങളെ ആലപിച്ചും പൂജാ നമസ്കാരം തുടങ്ങിയുള്ള അനുഷ്ഠാനങ്ങളെ ചെയ്തും കഴിഞ്ഞു കൂടണം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അവര് നാളെയും ജനിക്കേണ്ടി വരും. ആ ജനനം എങ്ങനെയാവും നിശ്ചയമില്ല. എന്തോ പുണ്യവിശേഷം കൊണ്ട് അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇപ്പോ നല്ല വംശത്തിൽ ജനിച്ചു, നല്ല കുടുംബത്തിൽ ജനിച്ചു, നല്ല ശരീരം കിട്ടി, നല്ല വിദ്യാഭ്യാസം ഉണ്ടായി, നല്ല അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊരു പുണ്യമാണ്. ഈ നാളെ നിങ്ങൾ ഒരു പോത്തോ എരുമയായിട്ട് ജനിക്കുന്നുണ്ടെന്നാലോ, ആരാ അതാണ് പറയുന്നത്? അപ്പോഴത്തെ കഷ്ടം എത്രയായി തീരും? ഒരു കൃമിയോ പീഡവുമായിട്ട് ജനിക്കുന്നു, അല്ലെങ്കിൽ ഒരു മാനവുമായിട്ട് ജനിക്കുന്നു, എങ്ങനെയൊക്കെ ആവുമോ? ഭരത മനുഷ്യൻ മഹാജ്ഞാനിയും വർദ്ധനം വരുന്നു, അദ്ദേഹം മാനവായിട്ട് ജനിക്കേണ്ടി വന്നു. വൈഷ്ണവന്റെ മക്കള് നളഭൂരമണിഗിരിമാര് വൃക്ഷങ്ങളാ വേണ്ടി വന്നു. ഇങ്ങനെ എത്രയോ കഥകൾ ഉണ്ടെന്ന്. അപ്പോ ഈ ജനനത്തിന് വ്യവസ്ഥയില്ല. കാരണം കർമ്മമാണ് ഈ സംസാര അനുഭവത്തിന് ഹേതു. അപ്പൊ കർമ്മം എങ്ങനെയിരിക്കുന്നുവോ അതുപോലെയാണ് ജന്മവും ജീവിതവും ഉണ്ടാവുക. ഒരാളെ കർമാനുസരണമായിരിക്കുന്ന ജീവിതാനുഭവങ്ങളെ ഉണ്ടാവുന്നു. അതും ഈ വാസന മാറിയിച്ചോളും വളരെ നല്ല ഒരാളാണെന്ന് വിചാരിച്ചു. ആ നല്ല വാസനകൾ അദ്ദേഹത്തെ വികസിക്കുകയാണ്. ചീത്തവാസന അതുകൊണ്ട് ഇല്ല എന്ന് വരുന്നില്ല. ആ ചീത്തവാസന വികസിക്കേണ്ട കാലമല്ല ഇപ്പൊ, അതുകൊണ്ട് വികസിക്കുന്നില്ല. കാലം വന്നാലും വികസിക്കും, ആളും മാറും. രാമണനെ നോക്കൂ, നല്ല വൈദിക ബ്രാഹ്മണനായിരുന്നു. എത്രയോ പ്രാവശ്യം അദ്ദേഹം കാട്ടിൽ പോയിട്ട് തന്നീ ചമതിയൊക്കെ കൊണ്ടുവന്നുണ്ട്. ആരൊക്കെ സ്ത്രീകളെ ബന്ധങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ട്. അന്നൊന്നും ഉണ്ടാവാത്ത തോന്നാത്തതായ ഒരു വിചാരം ഈ വൈശാസ്ത്രീയെ കണ്ടപ്പോണ്ടാവാ. പിന്നെ അതിന്റെ ഫലം എന്തായി തോന്നുന്നു? പിന്നെ വൈശ്വരം താമസിച്ചു. വയസ്സായുള്ള അമ്മേച്ചന്മാരെ, യവനയും കുറയായുള്ള ഭാര്യ, ഇതൊക്കെ വീട്ടിലുണ്ട്. എന്നിട്ടും ആ വീടിനെയും അവരെയൊക്കെ ഉപേക്ഷിച്ച് കാട്ടിലെ ആ വൈശാസ്ത്രിയോട് കൂടി താമസിച്ചു. കണ്ണി കണ്ട വഴിയിലൂടെ പോകുന്ന ആളുകളൊക്കെ തട്ടിപ്പറിക്കുക, കക്കുക, ഇതുപോലെ ഈ മൃഗങ്ങളൊക്കെ വേട്ടയാടി കൊണ്ടുവന്നിട്ട് മാംസം തിന്നുക, ഇതൊക്കെ ചെയ്യുകയാണ്. വാസ്തവത്തിൽ കുറെ കാലം മുമ്പായിരുന്നെങ്കിലും ഈ ഒരു കാര്യങ്ങളെ തന്നെ സ്മരിക്കാനേ കഴിയില്ല. എന്താ ഇത് കാരണം? അന്നത്തെ വാസന എങ്ങനെയായിരുന്നു, ഇന്നത്തെ വാസന എങ്ങനെയാണ്, അവ എന്തെല്ലാം വാസനയാണ് ഒരാളിലുള്ളത്, എപ്പോഴൊക്കെ അത് വികസിക്കുക, അതുകൊണ്ട് വാസനകളെ വളർത്താനും വേവിക്കാനും വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കണം. ചെയ്യുന്ന കർമ്മങ്ങൾ വാസനകളാവാതെ ധരിക്കാൻ പരിശ്രമിക്കണം. നിഷ്കാമരൂപേണ ഈശ്വരങ്ങൾ അർപ്പിച്ചുകൊണ്ട് ചെയ്യണം എന്ത് കാര്യം ചെയ്യുന്നതെന്നൊക്കെ. അങ്ങനെ ചെയ്യാതിരിക്കും കാലത്തോളം പിന്നെയും പിന്നെയും പിന്നെ ജനന മരണങ്ങൾ ആവർത്തിക്കപ്പെടും. അതിന് യാതൊരു സംശയമില്ല എന്നൊക്കെ. ഇതുവരെ വാസനയുണ്ടോ ഒരാളുടെ, അതുവരെയും അതൊക്കെ പിന്നെ വീണ്ടും വീണ്ടും ജനനം ഉണ്ടായിരിക്കും. ഇതാണ് വാസനകൾ ഇല്ലാതെ കണ്ട് കർമ്മം ചെയ്ത് ജീവിക്കുക. കർമ്മത്തിൽ ഈശ്വരന് വിട്ടുപോയാൽ പിന്നീട് ഇങ്ങോട്ട് വരണ്ടാന്നുള്ളത് നിലവരുത്തുക. ഇതിനാണ് ദേവയാനെന്ന് പറയുന്നത്. അപ്പൊ ദേവയാന സ്വരൂപേണ ജീവിക്കണം എന്നുള്ളതാണ് ശ്രദ്ധയുടെ സിദ്ധാന്തം. ദേവയാന സ്വരൂപേണ ജീവിച്ചാൽ വീണ്ടും ജനിക്കണം തീർച്ചയാണ്. ഭൂമോ രാത്രി സഥാ കൃഷ്ണ ഷൺമാസാ ദക്ഷിണായണം തത്ര ചാന്ദ്രമസം ജ്യോതിർ യോഗി പ്രാപ്തി നടത്തത്. ഈ ചന്ദ്രമണ്ഡലം വരെ മാത്രമാണ് ആ ജീവൻ പോകുന്നത്. പിന്നീട് മടങ്ങി വന്ന് പിന്നെയും ജനിക്കുന്നു എന്നർത്ഥം. അങ്ങനെ ദേവയാനത്തിൽ ജനിച്ചവർ അങ്ങനെയല്ല. അഗ്നിർ ജ്യോതിർ ശുക്ല ഷൺമാസ ഉത്തരായണം തത്ര പ്രയാതാ ഗച്ഛന്തി ബ്രഹ്മവിദോ ജനാ. ബ്രഹ്മജ്ഞന്മാരായി തീരും വളരെ കാലം നിഷ്കാമരൂപേണ ഈശ്വരാർപ്പണത്തോടുകൂടിയുള്ള കർമാനുഷ്ഠാനം ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്നുവെച്ചാൽ ദേവയാനത്തിൽ കൂടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എന്നർത്ഥം. അങ്ങനെ ദേവയാന ജീവിതമാണ് ഇവിടെ എന്താണ് കേരളത്തിലുള്ള ആളുകൾക്ക് നേരത്തെ തന്നെ ആചാര്യന്മാർ രചിച്ചു തന്നത്. പ്രത്യേകിച്ച് ബ്രാഹ്മണർക്ക് അവരൊക്കെ ദേവയാനത്തിൽ ജീവിക്കണം, പ്രണവോപാസന ചെയ്യണം. പക്ഷെ ഗൃഹസ്ഥൻ പറഞ്ഞ ഉപാസിക്കാൻ പാടില്ല. ഇങ്ങനെ ഉപാസിച്ചിട്ടുണ്ടെങ്കിൽ വൈരാഗ്യം വരും. ഗൃഹസ്ഥൻ വൈരാഗ്യം വരരുത്. ഈ വൈരാഗ്യം വന്നിട്ടുണ്ടെങ്കിൽ എന്റെ ഗ്രഹകുടുംബാദികളെ ആരാ നോക്കുക? അതുകൊണ്ട് അങ്ങനെ വരരുത് എന്ന് സാധാരണ പറയുക. അതുകൊണ്ടാണ് പ്രണവം ഉപാസിക്കുന്നത് സന്യാസി മതി, എങ്കിലും പ്രണവം വിട്ടു നിൽക്കരുത്. അതാണ് അവരുടെ യജ്ഞസൂത്രം. അതായത് പൂണൂല എന്ന് പറഞ്ഞതർത്ഥം ബ്രഹ്മബന്ധത്തോടു കൂടിയതായ ത്രിവർണ്ണങ്ങളാണ് പ്രണവം എന്ന് പറഞ്ഞാൽ. അതിനെയാണ് യജ്ഞസൂത്രം എന്നർത്ഥം. അതിന്റെ കെട്ടിനെ ബ്രഹ്മബന്ധം എന്നാണ് പറയുക. ത്രിവർണ്ണം മൂന്ന് വർണ്ണങ്ങൾ എന്ന് പറഞ്ഞിട്ട് മൂന്ന് നൂലുകളെന്നും മൂന്ന് അക്ഷരങ്ങളെന്നും ഒക്കെയാണ്. ആ ഊ മ എന്നുള്ളതായ ത്രിവർണ്ണങ്ങളാണ് പ്രണവത്തിന്റെ മൂന്ന് ഘടകങ്ങളെ. ഇത് മൂന്ന് നൂലാണ് എന്നർത്ഥം. അതുപോലെ തന്നെ ബ്രഹ്മബന്ധത്തോടുകൂടി ആ ബ്രഹ്മാകാര വൃത്തിയോടുകൂടിയിട്ട് എപ്പോഴും പ്രണവോപാസനം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്യാസി എന്നാണ്. അങ്ങനെ ചെയ്താൽ അയാൾക്ക് ആ നിലവിൽ ഇതിന് മുമ്പുണ്ടായിരുന്ന വാസനകളോ എല്ലാം ദഹിക്കും. ഈ പ്രണവാഗ്നിയും അല്ലെങ്കിൽ ജ്ഞാനാഗ്നിയും എല്ലാം ദഹിക്കും. മറ്റുള്ളവർക്ക് വേഗം ഈ എല്ലാം ഈശ്വരങ്കൽ അർപ്പിച്ചുകൊണ്ട് എപ്പോഴും ഭഗവാനെ ദഹിച്ചുകൊണ്ടും ഉപാസിച്ചുകൊണ്ടും കഴിഞ്ഞുകൂടുന്ന ആളുകൾക്ക് കാലം കൊണ്ട് ആ വാസനകളൊക്കെ പാകം വരും എന്നൊക്കെ. അങ്ങനെ പാകം വന്നാൽ ക്രമേണ അതിന്റെ ദോഷങ്ങളൊക്കെ തീരില്ല. ഇപ്പൊ ആ പാകം വരുത്താൻ വേണ്ടി ചെയ്യപ്പെടുന്നതായ കർമ്മങ്ങൾ, ഇപ്പൊ ക്ഷേത്രങ്ങളും മറ്റൊക്കെ എന്താ, ഇതിലൊക്കെ ഈ തത്വസ്വരൂപം അതിൽ വളരെയധികം സംഘടിപ്പിച്ചിരിക്കുന്നു. ഉദാഹരണത്തിന് ഒന്ന് മാത്രം പറയാം, 15 വിസർജനങ്ങൾക്കൊന്നും പറയാനില്ല. ഈ ഉത്സവം ഉണ്ടാകത്തില്ല. ഈ ഉത്സവം എന്തിനു വേണ്ടിയാ ചെയ്യുന്നത്? ആ ദേശത്തിന്റെ അതിദേവതയാണ് ദേവൻ. ഇപ്പൊ ഈ ഗ്രാമക്ഷേത്രങ്ങളൊക്കെ ഉള്ളൂ, ആ ഗ്രാമത്തിന്റെ മുഴുവൻ അതിദേവതയായിട്ടാണ്. ആ ഗ്രാമത്തിൽ എന്ത് കാര്യമുണ്ടെങ്കിൽ ആ ദേവനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഇപ്പൊ എന്തെങ്കിലും വീട്ടിൽ കല്യാണമാണ് അമ്പലത്തിൽ പോയിട്ടുണ്ട്, കഴിപാട് കഴിച്ചു വന്നിട്ടാണ് നടത്തുക, അല്ലെങ്കിൽ വേറെ ഒന്നാണ് ഉപനയനാണ് കുട്ടിക്ക്, അല്ലെങ്കിൽ വിദ്യാരംഭമാണ്, എന്തായാലും അല്ല ആ ക്ഷേത്രദേവനെ അവഗണിച്ചു കൊണ്ടൊന്നും ചെയ്യുന്നില്ല ഈ ഗ്രാമങ്ങളിലുള്ള ആളുകൾ. അങ്ങനെയായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ക്ഷേത്രത്തിൽ ക്ഷേത്രദേവന് ഈ ഗ്രാമവാസികളാകുന്ന ജനങ്ങളോടും ഒരു മമത സ്നേഹം ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ട അവരെ ആ പ്രാർത്ഥിക്കുന്നതിനൊക്കെ സാധിപ്പിച്ചു കൊടുക്കുക, അവരെ അനുഗ്രഹിക്കുക. ഇതൊക്കെ ആ ദേവൻ ചെയ്യുന്നത്. അങ്ങനെയുള്ള ദേവന ഉത്സവാഘോഷം നടത്തുക എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമവാസികളാകുന്ന ജനങ്ങളുടെ കർമ്മവാസനകളെ കുറച്ച് നശിപ്പിക്കുക എന്നർത്ഥം. അത് ആ ദേവൻ നശിപ്പിച്ചു കൊടുക്കുന്നത് എങ്ങനെ? ഉത്സവത്തിന്റെ ആദ്യത്തെ എന്താണ്? ചെന്നാൽ മുളയിടുക, മുളയിടലാണ്. മുളയിടുക എന്ന് പറഞ്ഞാൽ എന്താ? ബീജാവാപം, വിത്ത് വിതയ്ക്കലാണ്. മുളമ്പാടികാന്ന് പറഞ്ഞിട്ട് സാധാരണ ഈ ഉത്സവം എല്ലാ കൊല്ലവും ഉള്ളതായ ക്ഷേത്രത്തെ ഒരു ചെമ്പ് കൊണ്ട് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓരോ കൊല്ലം അന്വേഷിക്കുന്ന പ്രശ്നം ഈ ബാലിക അത് 12, 18, 11 ഇങ്ങനെ പല സൈസിലാണ് ഓരോ ക്ഷേത്രത്തിൽ കൊടുക്കുന്നത്. ഇതിലെ മണ്ണ് നിറച്ചിട്ട്, അതായത് മണൽ വെച്ചിട്ട് എന്താണ് നവധാന്യങ്ങൾ വിതയ്ക്കുക. നവധാന്യങ്ങൾ വെച്ച് പിന്നെ 3 നേരവും ആ മുളയ്ക്ക് പൂജ പൂജ ഉണ്ടായിരുന്നു. 3 നേരം വെള്ളമൊക്കെ വിളക്ക് കെട്ടരുത്, ഇങ്ങനെയൊക്കെ പ്രത്യേകം സൂക്ഷിച്ചു കൊണ്ട് ചെയ്യും. ഇത് പിന്നെ ആ ഉത്സവ ആഘോഷങ്ങൾ ഗംഭീരമായി നടക്കും. ദേവന് പലതരത്തിലുള്ള ദൈവങ്ങൾ, പലതരത്തിലുള്ള പൂജകള് അവിടെ ആ ദേവന്റെ പരിജനങ്ങൾക്കൊക്കെ ശ്രീഭൂതബലിയൊക്കെ, ശ്രീഭൂതബലി എന്ന് പറഞ്ഞാൽ പരിജനങ്ങളെയൊക്കെ സേവിക്കല്, അവരെയൊക്കെ തൃപ്തിപ്പെടുത്തലെന്നർത്ഥം. ഈ ആ കാഴ്ചശൈലി പിന്നെ പതിമുതലായ പ്രത്യേക ചിലയിൽ മേളം ആഘോഷത്തോടുകൂടി ചെയ്യല്, വിശേഷമായിട്ടുള്ള നിവേദ്യങ്ങളൊക്കെ നടത്തല്, മരുന്നാളുകൾക്കൊക്കെ ആഹാരം കൊടുക്കല്, ഇങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു ആചരണമാവും. ആ ദേവനെ എങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കാൻ കഴിയും, അങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കാതെ ചെയ്യുന്ന ഗ്രാമവാസികൾ അവരുടെ കയ്യിലുള്ള എല്ലാ വിഭവങ്ങളും എടുത്ത് ദേവനെ വേണ്ട പോലെ ആരാധിച്ച് സംതൃപ്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതേസമയത്ത് ഈ ബീജത്തിന് 3 നേരം പൂജയും അതിന് വെള്ളമൊഴിക്കലും ഇതൊക്കെ ശരിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ 7 ദിവസമാണ് ഉത്സവിച്ചോളും, 8ാം ദിവസം കഴിഞ്ഞു 6ാം ആയി. ആ 6ാം ആകുമ്പോഴേക്കും കൂടുതൽ 8 ദിവസം ഇത് കാറ്റും മത്സ്യം കഴിയാത്തതായ മുഴുവൻ ഉള്ളിലായി മുളം പരിഗണിക്കുക. അപ്പോൾ തന്നെ വാസ്തവത്തിൽ പഴയ ക്ഷേത്രങ്ങളിൽ പരിചയമുള്ള ആൾക്കാരില്ല, കാറ്റും മറിച്ചും അതിനെക്കൊണ്ട് പറ്റില്ല. അങ്ങനെയുള്ള മുറിയുടെ ഉള്ളിൽ വെച്ചിട്ട് മറ്റുള്ളവരെ അവരുടെ കിടക്കുകയൊന്നും ഉപയോഗം ചെയ്യരുത്. ആ വാതിൽ അടച്ചിട്ടാണ് എപ്പോഴും ഉണ്ടാവുക, പൂജാ സമയത്ത് മാത്രമേ അത് തുറക്കുള്ളൂ എന്നർത്ഥം. എന്നിട്ട് ഈ ആറാട്ട് കഴിഞ്ഞു വന്നാൽ ഈ പള്ളിക്കുറുപ്പുണ്ട്, അത് ദേവന് അതിന്റെ വേട്ട കഴിഞ്ഞു. 7ാം ദിവസം വേട്ടയായിരിക്കുമല്ലോ, 7ാം ദിവസം അങ്ങനെ ആ വേട്ട കഴിഞ്ഞു വന്നാൽ ക്ഷീണിച്ചു ദേവൻ എന്നാണ് സങ്കല്പം. വേട്ട നോക്കാൻ ദേവന് ഉല്ലാസമായിട്ടുള്ള ഇങ്ങനെ ചെയ്യാന്നർത്ഥമാണ്. വേട്ട കഴിഞ്ഞ് മുടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ക്ഷീണിച്ചു എന്നാണ്. എന്നിട്ട് കുളിച്ചിട്ടില്ല, കുളി കഴിഞ്ഞാലേ അകത്തേക്കൊക്കെ കടക്കൊണ്ടു പോകുന്നുള്ള സങ്കല്പത്തിൽ അഭിഷേകം കഴിയണേ, അതൊക്കെ പിറ്റേ ദിവസമേ ഉള്ളൂ. ഈ ഏട്ട കഴിഞ്ഞു എന്നുള്ളതായ ആ ദേവവിഗ്രഹത്തെ മണ്ഡപത്തിലോ അല്ലെങ്കിൽ പ്രത്യേക സ്ഥലം ഉണ്ടാവും, അവിടെ നല്ല പട്ടി കിടക്കി മെച്ചൊക്കെ വിളിച്ചിട്ട് അതിന് തരും. ആ സമയത്ത് കുളിർമയ്ക്ക് വേണ്ടിയിട്ട് ഇത് 4 കുറവ് കൊണ്ടുവരും ഈ മുളപ്പാരികൾ. അപ്പോഴേക്കും എന്തായാലും വീട്ടിൽ നിങ്ങൾ മണ്ണിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ വളരെ ശുശ്രൂഷിച്ച് വെച്ചാൽ ഇത്ര വളർന്നിട്ടുണ്ടാവില്ല. കാര്യങ്ങളെന്നർത്ഥം ഇത്ര ഉയരം വന്നിട്ടുണ്ടാവും ഈ 7 ദിവസം കൊണ്ട് അത് മുളച്ചിട്ട്. അത് അതിശയം തോന്നും, 7 ദിവസം കൊണ്ട് ഇത്രയും വലുതായത് എങ്ങനെ ഏത് തോന്നും. അത് വീട്ടിൽ അതുപോലെ വരച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കും, അവിടെ മുള ഇരുന്ന ദിവസം അറേ വിത്തുകൾ തന്നെ ഇവിടെ വീട്ടിൽ വരച്ച് നോക്കും, ഒരിക്കലും അത്ര വലുപ്പം ഉണ്ടാവില്ല എന്നർത്ഥം. ഈ പച്ചക്ക സമ്പ്രദായം മാറി, വിശ്വാസമൊക്കെ മാറി, എങ്കിലും അങ്ങനെയായിരുന്നു ഞാൻ എന്റെ അനുഭവത്തിൽ പറയാം. അപ്പൊ അത് എന്താണ് ഈ നവധാന്യങ്ങൾ തന്നെ ദേവനെ അർപ്പിച്ചു എന്നർത്ഥം. എന്താ നവധാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് വർഗത്തിൽ ജനിച്ചാലും അനുഭവിക്കേണ്ടതായ ആഹാര പദാർത്ഥത്തിന്റെ ബീജങ്ങളാണ്. അതാണല്ലോ ഏത് വർഗത്തിൽ ജനിച്ചും അനുഭവിക്കേണ്ടതായ ഈ പിന്നെ ഉപഭോഗ പദാർത്ഥങ്ങളുടെ ബീജങ്ങളാണ് എന്ന് വെച്ചാൽ ജന്മത്തിന്റെ ബീജങ്ങൾ, വാസനകളാണ് എന്ന് ചുരുക്കുന്നത്. അപ്പോ അത് എത്രയാണ് ഒരു ഇത്ര വൃത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായി? അത് ഇത് 2 നാഴിയോ 3 നാഴിയോ വധിക്കുന്നു വിചാരിച്ചു ഒരുപാട് എണ്ണിയാൽ ഒന്നുമില്ല. 2 നാഴി എന്ന് പറഞ്ഞാൽ എണ്ണി കണക്കാക്കാൻ വയ്ക്കും, അത്ര അധികം ഉണ്ടാവും. വെള്ള ഈ തുടര പിന്നെ ഉള്ളുന്ന പിന്നെ എന്താണ് പിന്നെ ഗോതമ്പ് യവം പിന്നെ വരക നെല്ല് ഇങ്ങനെയുള്ളതാണ് നവധാന്യങ്ങളെ. അങ്ങനെയുള്ള ഈ ധാന്യങ്ങളൊക്കെ എത്രയറിയാം? പിന്നെ ഒരു 2 നാഴി 3 നാഴി ആകുമ്പോഴേക്കും അറിഞ്ഞാൽ എത്രയുണ്ടാവും കണക്കാക്കാൻ സാധിക്കില്ല, അത്ര വരയ്ക്കുന്നത്ഥം. എന്നിട്ട് അത് മുളപ്പിച്ചു കഴിഞ്ഞു. ഈ എന്താ ഈ വരയ്ക്കുന്നത്? ഇതിന്റെ ആവശ്യം എന്താ? ഇച്ചത് ഈ ചുറ്റുപാടുള്ളതായ ഭക്തന്മാരുടെ വാസനകളാണ്, കർമ്മവാസനകളാണ്. അവരെ അനുഭവിക്കാനുള്ളതായ ഉപഭോഗങ്ങളല്ലേ ആ കർമ്മവാസനകളാണ്. അത് മുളപ്പിച്ച് കളയുക. അപ്പൊ ഒരു പ്രാവശ്യം ആ ഉത്സവം കഴിഞ്ഞാൽ ആ താന്ത്രിക സങ്കല്പം എന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പ്രാവശ്യത്തെ ഉത്സവം കഴിയുമ്പോൾ ആ നാട്ടിലുള്ളതായ ഭക്തന്മാരായ ജനങ്ങളുടെ അനേക ജന്മങ്ങൾ അനുഭവിക്കേണ്ടതായ വാസനകളൊക്കെ തോന്നും. ഇതാണ് സങ്കല്പം എന്ന് അർത്ഥം. ഇങ്ങനെ പൂജാവിധാനങ്ങൾക്കൊക്കെ ഇതുപോലുള്ള സങ്കല്പങ്ങളുണ്ട്, അതിപ്പോ പറയുന്നില്ല. അപ്പൊ വാസനകളുടെ ശക്തിയാണ്. അപ്പൊ എങ്ങനെയാണ് ആ വാസനകളൊക്കെ വെന്തിട്ട് പിന്നെ രണ്ടാമത് ജന്മത്തിന് കാരണമാവാറുണ്ടിരിക്കുക? ഈശ്വരോപാസന കൊണ്ട്, ഭക്തി കൊണ്ടാണ്. ഭക്തിയും ധ്യാനവും വേണം, അതുകൊണ്ടേ ഈ വാസനകൾ ദഹിക്കുള്ളൂ. ആ വാസനകൾ ഉള്ളിടത്തോളം കാലം എത്ര ജ്ഞാനിയായാലും മല്ലായാലും ഇനിയും ജനിച്ചിരിക്കുന്നു. ഇതാണ് സ്വഭാവം നടത്തം. അപ്പൊ ഭരത മഹർഷി ജനിച്ചു വിചാരിച്ചാൽ ആരൊക്കെ പിന്നെ ജനിക്കേണ്ടാത്തതാണെന്ന് വെച്ച് നോക്കൂ. ഒരു ചെറിയ വാസന ഈ വൈകുണ്ഠത്തോളം ഉയർന്നതായ ദേവിജയന്മാര് യാദൃശ്ചികമായി ഉണ്ടായിട്ടില്ല. ഒരു വാസനയെ അനുഭവിച്ചു തീർക്കാൻ മൂന്ന് ജന്മം ജനിക്കേണ്ടി വരും. അപ്പോ നിമിഷം പ്രതി വാസനകളെ വളർത്തുന്നതായ ഒരാൾക്ക് എത്ര ജന്മത്തിലുള്ള വാസന ഇപ്പോ സ്റ്റോക്ക് ഉണ്ടാവും ആലോചിച്ചുള്ളൂ. ഇനിയാണ് സഞ്ചിതം എന്ന് പറയുന്നത്. കർമ്മത്തിന് മൂന്ന് വിഭാഗമുണ്ടല്ലോ, സഞ്ചിതം, പ്രാരബ്ധം, ആഗന്തുകം. സഞ്ചിതം എന്ന് പറഞ്ഞാൽ എത്രയോ ജന്മങ്ങളിലായി സമ്പാദിച്ചിട്ടില്ല. ഈ മേക്കലോടാണെന്നൊക്കെ പറയുന്നില്ലേ, ചാക്ക് ചാക്കായിട്ട് ഇങ്ങനെ കുട്ടി വെച്ചിരിക്കുന്ന സാമാനം, അതിനുള്ള മേൽക്കലോറ എന്ന് പറയുന്നത്. ഇനി സാധാരണ അന്നൊന്നും എടുക്കുന്ന കലോറ വേറെ ഉണ്ടാവും. വലിയ വീടുകളിലൊക്കെ ഇപ്പോഴും അങ്ങനെയാണ്, മേൽക്കലോറി, കലോറി, കീഴ്ക്കലോറി. മേൽക്കലോറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാക്കായിട്ട് കൊടുക്കുന്നിട്ടുണ്ടാവും, പരിപ്പ് വേണം, രണ്ടോ മൂന്ന് ചാക്ക് ഉണ്ടാവും പരിപ്പുള്ളവരെ. ഇങ്ങനെ ഒരു പാത്രം ഉണ്ടാവും, അതിലപ്പോഴപ്പോ പത്തളങ്ങിലേക്ക് കൊടുക്കുന്നു മുസ്ലിം. അങ്ങനെ ആ മേൽക്കലോറയാണ് ഈ സഞ്ചിതം എന്ന് കൊടുക്കുന്നത്. എത്രയായത് ജന്മത്തിലേക്ക് ആ വാസനകളാ നിശ്ചയമില്ലാന്നുള്ള അങ്ങനെയുള്ള വാസനകളും മുഴുവൻ അണിഞ്ഞു കൂടി നിൽക്കുന്നു. എവിടെ ഈ മനസ്സിൽ തന്നെയാണ്, വേറെ എവിടെയല്ല എന്നർത്ഥം. അങ്ങനെയുള്ള ആ വാസനാ സമൂഹങ്ങളാണ് പിന്നീട് ഓരോന്നായി തീരുന്നത്. മായാവീവ വിജൃംഭയത്തിൻ മഹായോഗീവേയ സ്വേച്ഛയാ. ഈ ഒരു മായാവി എങ്ങനെയാണോ ആദ്യം തന്നെ ഭാവനകളുടെ കാലവും ദേശവും ഉണ്ടാക്കുന്നു, ഇന്ന കാലത്ത് ഇന്ന ദേശത്തെ ഇന്ന രൂപത്തിൽ ജനിക്കുക എന്നുള്ളതായി വ്യവസ്ഥ ഉണ്ടാവുന്നു വാസനയ്ക്ക് എന്നർത്ഥം. അപ്പൊ ആ കാലവും ദേശവും നോക്കിയിട്ട് ആ സ്വരൂപത്തിൽ ജനിക്കുന്നു, എന്നുവെച്ചാൽ അതിനനുസരിച്ചുള്ളതായ അനുഭവങ്ങളൊക്കെ അനുഭവിക്കുന്നു. അപ്പോഴും പുതിയ വാസനകളെ സമ്പാദിക്കുന്നു, മരിക്കുന്നു, പിന്നെയും പുതിയ പുതിയ വാസനകൾ ഉണ്ടാവുന്നു. ആഗന്തുകം എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് ഉണ്ടാക്കുന്ന വാസനകളാണ്. ഇപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്ന് പുതുതായിട്ട് സമ്പാദിക്കുന്ന വാസനകളാണ്. സഞ്ചിതം എന്ന് പറഞ്ഞാൽ അനേക ജന്മങ്ങളായി സമ്പാദിച്ച് കൂട്ടിവെച്ചിട്ടുള്ള നിറഞ്ഞ ഭണ്ഡാരമാണ് സഞ്ചിത വാസന എന്ന് പറയുന്നത്. പ്രാരബ്ധം എന്ന് പറഞ്ഞത് പാകം വന്നതിനെ ഇപ്പൊ അനുഭവിക്കുന്നു, ഇപ്പൊ അനുഭവിക്കുന്നതായ വാസനകളെയാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. എന്നർത്ഥം ഇത് സഞ്ചിതമാണ്, ഈ ഒരാളെ എപ്പോഴും കുറക്കിക്കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. ഇപ്പോഴത്തെ ജീവിതം കഴിഞ്ഞു വിചാരിച്ചുള്ളൂ എങ്കിലും സഞ്ചിത വാസന ഉണ്ടെന്ന് പറഞ്ഞാൽ അയാൾക്ക് പിന്നെയും ജനിക്കുകയും ജീവിക്കുകയും ചെയ്യാണ്ട് കഴിഞ്ഞത് എന്നുള്ള നിലയാണ് ഇരിക്കുന്നത്. അങ്ങനെ സഞ്ചിതം എത്രയാണ് ഒരാൾക്കുള്ളത് എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. ആ സഞ്ചിത വാസനകളൊക്കെ ഈ വീണ്ടും വീണ്ടും ജനിച്ച് ജീവിച്ച് അതിന്റെ അനുഭവങ്ങൾ കഴിയണം എന്ന് വിചാരിച്ചോളൂ. ഒരു ജീവനെ എത്ര കാലമാണ് ഈ സംസാരത്തിൽ അടിഞ്ഞു കിടക്കേണ്ടി വരിക നോക്കൂ, അവസാനമില്ല. അപ്പൊ ഭക്ഷ്യജ്ഞാനങ്ങൾ ഉണ്ടാവും എന്നാൽ മാത്രമേ ഈ വാസനകളിൽ നിന്ന് പുറത്ത് കിട്ടുള്ളൂ. ഈ വാസനാപ്രക്ഷയവും മോക്ഷം വാസനാപ്രക്ഷയമാണ് മോക്ഷം എന്ന് പറഞ്ഞാൽ വാസന നശിക്കലാണ് മോക്ഷം. വാസന നശിക്കാതിരിക്കുന്നിടത്തോളം ആരും ഈ സംസാരത്തെ വിട്ടുപോകുന്നില്ല, സംസാര അനുഭവങ്ങൾ ഇല്ലാണ്ടാവുകയും ചെയ്യുന്നില്ല എന്നർത്ഥം. എത്ര ജ്ഞാനിയായി അത് പല ഉപദേശങ്ങളൊക്കെ പഠിച്ചു വന്നാലും വരില്ല. എത്രയൊക്കെ ഉപദേശിച്ച് പഠിച്ചാലും ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കില്ലേ ചോദിക്കും. പക്ഷേ എപ്പോൾ ആ അജ്ഞാന സ്വരൂപമായിരിക്കുന്ന വാസനകളൊക്കെ അടങ്ങുക അപ്പോഴാണ് ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാൽക്കുന്നതേ രീതിയിൽ പറഞ്ഞത്. പക്ഷേ അത് എങ്ങനെയാണ് പറഞ്ഞത്, അതിന്റെ താല്പര്യം എന്താ ചെയ്യുന്ന ഇതാണ് വിധി നിഷേധം, പിന്നെ അർത്ഥവാദം, അപവാദം, പിന്നെ സിദ്ധാന്തം, ഇങ്ങനെ നാലഞ്ച് പ്രകാരത്തിലാണ് വേദവാക്യങ്ങളുടെ സ്വഭാവം. അപ്പൊ പിന്നെ അർത്ഥവാദ സ്വരൂപമാണ് ഈ വക വാക്യങ്ങളൊക്കെ അർത്ഥം. ജ്ഞാനത്തിന് സർവകർമാണ് ഭസ്മസാൽക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ജ്ഞാനമാകുന്ന അഗ്നിയുടെ ഒരു കണികി ഉണ്ടായാൽ മതി സർവകർമ്മങ്ങളെ ജനിപ്പിക്കും. ജ്ഞാനത്തിന്റെ മഹത്വം കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എന്നാൽ ജ്ഞാനം ഉണ്ടാക്കിക്കൂടെ ഏതാളൊക്കെ ഒരു കണിക, ജ്ഞാനം ഉണ്ടാക്കിക്കൂടെ കർമ്മം അവസാനിക്കാതാകുമ്പോഴേ ജ്ഞാനം ഉണ്ടാവുള്ളൂ, ഇതാണ് അതിന്റെ അർത്ഥം. അപ്പൊ കർമ്മം അവസാനിക്കാതാവുന്നത് വരെ ഉപദേശിച്ച് പഠിച്ചാലും അല്ലെങ്കിൽ വേറെ ഒന്ന് പഠിച്ചാലും ഭക്തിജ്ഞാനങ്ങളെ വളർത്തന്നെ വേണം. ഈശ്വരന്റെ പരിപൂർണമായിട്ടുള്ള ശരണാഗതി അറിഞ്ഞ് നിരന്തരമാകും വണ്ണം ഭജനം ചെയ്യണം. അങ്ങനെ ഭജനം ചെയ്യുന്ന ഒരാളൊക്കെ ക്രമേണ ഈ വാസനകൾ തേച്ച് തേച്ച് പോകുന്നുള്ളൂ എന്നർത്ഥം. ഈ ഓരോ ഹോമമൊക്കെ ചെയ്യുന്നില്ലേ, മൃത്യുഞ്ജയ ഹോമം ചെയ്യുന്നുള്ളൂ. എന്താ അർത്ഥം, ഈ വലിയ മുട്ട, ഇളവ, കടുക, അല്ലെ, നെയ്യ, പായസം, ഇങ്ങനെ ഏഴ് ദ്രവ്യങ്ങളാണ് അതിന്റെ ഹനിസ് എന്നർത്ഥം. നെയ്യ് വള്ളി ചുറ്റമതിന്റെ വലിയ മുട്ട എന്ന് പറഞ്ഞ പേരാടിന്റെ മുട്ടാണ്. എള്ള, കതിര, പാല്, നെയ്യ്, പായസം കൊടുത്തൊക്കെ എന്തിനാ കാണിക്കുന്നത്? ഏത് വർഗത്തിൽ നിങ്ങൾ ജനിച്ചാലും അപ്പോഴത്തെ ഉപഭോഗത്തെയാണ് കാണിക്കുന്നത് എന്നർത്ഥം. ഇപ്പൊ മനുഷ്യനായി ജനിക്കുന്നു, അല്ലെങ്കിൽ ദേവനായി ജനിക്കുന്നു, അല്ലെങ്കിൽ മൃഗമായി ജനിക്കുന്നു, അല്ലെങ്കിൽ കൃതിയായി ജനിക്കുന്നു, അപ്പോഴൊക്കെ അനുഭവിക്കാനുള്ളതായ ആ ഉപഭോഗങ്ങളെയാണ് ഈ ഏഴിൽ അടക്കിയിരിക്കുന്ന അർത്ഥം. അപ്പൊ അവയൊക്കെ ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ഈശ്വരനെ മൃത്യുഞ്ജയനെയാണ് ഇവിടെ ആവാഹിക്കുന്നത് അഗ്നിയിലേക്ക്. മൃത്യുഞ്ജയ സ്വരൂപിയായിരിക്കുന്ന പരമേശ്വരൻ ജ്ഞാനസ്വരൂപനല്ലേ? ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ഈശ്വരനെ അഗ്നിയിലേക്ക് ആവാഹിച്ച് ആ ജ്ഞാനാഗ്നിയിൽ ഇതിനെ നമുക്ക് ആഹൂതി ചെയ്യാം. എന്താണ് മൃത്യുഞ്ജയ മാത്രം ധരിച്ചിട്ട് എത്രയെന്തിനകം ജാമി സുഗന്ധിയും പുഷ്ടിവർദ്ധനം പൂർവാരികമായി ബന്ധന മൃത്യുവും മുക്ഷിയാ. വെള്ളരിക്ക എങ്ങനെയാണോ കെട്ടിരുന്ന് വരുന്നത് നിർമ്മാണി മരണക്കെട്ടിരുന്ന് പ്രാണക്കെട്ടിരുന്ന് എന്നെ ഒഴിവാക്കി തരണേ, ഇനിമേൽ ജനിക്കാൻ ഇടയാവരുതേ, ഈ പ്രാർത്ഥനയോട് കൂടിയിട്ട് അഗ്നിയിൽ കുറിക്കാൻ ചെയ്യുന്നത് എന്തിനാ? വാസനകൾ നശിക്കാൻ. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള കർമ്മങ്ങൾ നിഷ്കാമരൂപേണ ഈശ്വരങ്ങളെ അർപ്പിച്ചും കൊണ്ട് ചെയ്ത ഈ പല യജ്ഞങ്ങളെ കൊണ്ടും ഉപാസനകളെ കൊണ്ടും ഈ ഭക്തിയുടെ ആ വളർത്തല കൊണ്ടും വേണം ഈ മനഃശുദ്ധി ഉണ്ടാവാനും ക്രമേണ വാസനകൾ നീക്കാൻ. എന്താ മനസ്സിന് ശുദ്ധി വരാത്തത്? ഞാൻ കുറെയൊക്കെ മനഃശുദ്ധിക്ക് വേണ്ടി നാമം ജപിക്കും, കുറച്ച് വിനയിക്കും, ഗീത വായിക്കും, അമ്പലത്തിൽ പോയി തുടങ്ങി ഇതൊക്കെ ചെയ്യാറുണ്ട്, കുറച്ച് നേരമൊക്കെ ധ്യാനിക്കാറുണ്ട്. മനസ്സങ്ങനെ നേരിയാവുന്നില്ല. പിന്നെ ധ്യാനത്തിന് ഉപയോഗിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് ചിന്തകളൊക്കെ ഇല്ല. എന്താ കാരണം? ഈ വാസന പോകുന്നില്ല മനസ്സിൽ നിന്ന്. അതാണെന്ന് വാസനകൾ പോയാലേ അതിൽ നിർത്തി. ഈ ഒരു മായാവി എങ്ങനെയാണോ, അല്ലെങ്കിൽ ഒരു ഇന്നലെ ജാതക്കാരൻ എങ്ങനെയാണോ, അല്ലെങ്കിൽ ഈ ഒരു സിദ്ധനായിരിക്കുന്ന യോഗീശ്വരൻ എങ്ങനെയാണോ, ഇല്ലാത്ത വസ്തുക്കളൊക്കെ പെട്ടെന്ന് ഉണ്ടായിരുന്നു. ഇനി ആകാശങ്ങൾ ഉണ്ടാവുക, ഇനി അവിടെ ചലനം ഉണ്ടാവുക, കാലങ്ങൾ പ്രകാശിക്കുക, ഞങ്ങളുടെ ആളുകൾ ഉണ്ടാവുക, വസ്തുക്കൾ ഉണ്ടാവുക, ഒക്കെ ഉണ്ടാവുക. എവിടെ നിന്നൊക്കെ ഒക്കെ ഉണ്ടായത് ചോദിച്ചോന്ന് പറയാം. എവിടേക്കാണെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോ വയ്ക്കാം. എവിടെ നിന്ന് ഉണ്ടായത്, എവിടേക്ക് പോയത്, ഇത് രണ്ട് നിശ്ചയ പ്രപഞ്ചത്തില് അവ്യക്രാദീനി ഭൂതാനി വ്യക്രമധ്യാനി ഭാരത അവ്യക്രനിധനാജ്ഞവ. അവ്യക്രാദികളാണ് ഇവിടെ കാണുന്നതായ വസ്തുക്കളൊക്കെ. എവിടെന്നാ വരുന്നതെന്ന് ആർക്കും നിശ്ചയില്ല. അവരുടെ വാസനയിൽ നിന്നാ വരുന്നതേ അവ്യക്രാദീനി ഭൂതാനി വ്യക്രമധ്യാനി. മധ്യഘട്ടത്തിൽ മാത്രം അതിന്റെ രൂപക്കാണ് അവ്യക്രനിധനാജ്ഞവ. എന്നിട്ടോ അവ്യക്രനിധനം തന്നെ പോയി മറിയും ചെയ്യും. അങ്ങനെയാണ് ഇവിടെയുള്ള എല്ലാ പദാർത്ഥങ്ങളും. അപ്പൊ എവിടുന്നാ വരുന്നത്, എവിടുന്നാ എവിടേക്കാ പോകുന്നത്, ഇതൊക്കെ മനുഷ്യന്മാര് ജനിച്ച് വന്നുകൊണ്ടേയിരിക്കുന്നു, മരിച്ചു മരിച്ചു പോയിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഭാഗത്ത് ഇങ്ങനെ ജനനോ മരണമോ ആവർത്തിച്ച് ഞാൻ ഇടിമിന്നലില്ലേ, പ്രകാശിക്കാൻ മറിയാ, പ്രകാശിക്കാൻ മറിയാ. ഇതുപോലെ ആ ജീവകോടികളൊക്കെ ജനിക്കാൻ മരിക്കുക, ജനിക്കാൻ മരിക്കുക പദാർത്ഥങ്ങളൊക്കെ ആ കാലത്തിന്റെ മനസ്സങ്കല്പത്തോടു കൂടിയുള്ളതായ ദൈർഘ്യം ഹേതുവായിട്ട് ഇത് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ ജനിക്കലും മരിക്കലും ജനിക്കലും മരിക്കലും ആ മനസ്സിന്റെ ഭാവനയൊക്കെ നീങ്ങിക്കഴിഞ്ഞിട്ടുള്ളൂ. ഒരു നിമിഷമുള്ള ഒരു ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ എങ്കിലും അത് എത്ര ദീർഘമായിട്ട് അനുഭവിക്കുന്നു. വാസനയുടെ ശക്തി കൊണ്ടാണ് ആ ദൈർഘ്യം വന്നു ചേരുന്നത്. അതിനെ നട്ടം അയാൾ 100 വയസ്സ് വരെയായിരുന്നു, ഇയാള് നേരത്തെ തന്നെ മരിച്ചു, ഇയാളത് ആ മധ്യവയസ്സായിട്ടാ മരിച്ചത്. ഇതിനെ നമുക്ക് പറയാറില്ലേ ഇതുപോലെ പദാർത്ഥങ്ങളും ജീവകോടികളും ഒക്കെ നോക്കൂ. വൃക്ഷത്തിന്റെ ഒക്കെ എത്ര കാലാണ് ആ വൃക്ഷം നിൽക്കുന്നത്? വൃക്ഷത്തെ വെട്ടി മുറിച്ച് വിചാരിച്ചോളൂ. തന്നെത്താനാണ് ഇല്ലാണ്ട് ആവുക, തന്നെത്താൻ മരിക്കാനുള്ളത് എത്രയോ ഉള്ളതാണ്. വെട്ടി മുറിച്ച് വിചാരിച്ചോളൂ. എന്നാലും അതിന് പിന്നെ ആ ബുദ്ധി കിട്ടിയില്ല. പിന്നെ അത് പിന്നെ തെളുത്തു വരും. പിന്നെ ആ മര ആയിട്ടില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ. എന്താ കാരണം? അതിന്റെ ആ ജീവചൈതന്യം ആനിവേരിലാണ് കിട്ടുന്നത്. ആ ആനിവേരിന് യാതൊരു ബാധയും ഉണ്ടാകുന്നില്ല. ബാധ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വാസന ഇനി എത്ര കാലം അനുഭവിച്ചാലും അത് ഇല്ലാന്ന് ചോദിക്കാൻ നട്ടം. ഈ ഹിമാലയത്തിലെ തരം ഈ ചീട ദേവതാരം എന്ന് പറഞ്ഞിട്ട് രണ്ട് വൃക്ഷങ്ങൾ ചെറുതായിട്ട് കാണാൻ കുറച്ച് മേലോട്ട് പോയാൽ ഉത്തരകാശിയിലൊക്കെ ഈ രണ്ട് വൃക്ഷങ്ങളെ ഉള്ളൂ ആകെ പറയുന്നത്. ഇതിന് 1500 കൊല്ലം ഈ പ്രായം ഈ ചീട് വൃക്ഷങ്ങൾക്കൊക്കെ നിലനിൽപ്പുണ്ട്. 1500 കൊല്ലം അതിന്റെ വളർച്ചയുണ്ട്. വളർച്ച കഴിഞ്ഞാൽ പിന്നെ 500 കൊല്ലം ആ നിലവിൽ നിൽക്കും, പിന്നെ 500 കൊല്ലം ചെയ്യാം. അപ്പൊ 1500 കൊല്ലം കൊണ്ടാണ് ഒരു ചീട് വൃക്ഷം ആരും മറ്റു മുറിച്ചില്ലെങ്കിൽ നശിക്കാൻ പോകുന്നത്. അതുപോലെ ദേവതാരം 3000 കൊല്ലം കൊണ്ടാണ് പറയുന്നത്. 1000 കൊല്ലം ഇതിന്റെ വളർച്ച. ആ 1000 കൊല്ലം പിന്നെ വളർച്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നിൽക്കും, പിന്നെ 1000 കൊല്ലം അതിന്റെ ക്ഷയാണ്. അപ്പൊ എന്താ കഥ വെച്ച് നോക്കും. ഒരു വൃക്ഷമായി തീർന്നു വിചാരിക്കാം. എത്ര കാലമാണ് ആ വൃക്ഷം നിൽക്കേണ്ടത്? നിൽക്കുന്ന നിൽക്കുന്ന ഇളകാനോ നടക്കാനോ ഒന്നും കഴിയാതെ ഉപഭോഗങ്ങളെ അനുഭവിക്കാൻ കഴിയാതെ വേരും ഒരു കൂടെ കിട്ടുന്ന വെള്ളം എവിടെ കിട്ടുന്ന വെച്ചാൽ അവിടുത്തെ വേര് നെറ്റി നെറ്റി കൊണ്ടുപോയിട്ട് വലിച്ചെടുത്ത അങ്ങനെ അത് വളർന്ന് വയസ്സാവും. ആ വൃക്ഷം എന്നിട്ട് വളരെ കാലം നിലനിൽക്കുന്നു. അപ്പൊ അതിന്റെ വാസന എത്ര ശക്തിയുള്ളതാണ്. വൃക്ഷം എന്ന് പറഞ്ഞപ്പോ നമ്മളെ പോലെ ഒരു ജീവനാണ്, വേറൊന്നുമല്ല എന്നർത്ഥം. അപ്പൊ ആ ജീവന്റെ അനുഭവം എന്താണ്? ഇതൊക്കെ വാസനാവിശേഷം കൊണ്ട് ഉണ്ടാവുന്നത്. ഈ വാസന ഈ വളർന്നതോറും ഒരു ജീവൻ പിന്നെയും പിന്നെയും പലതരത്തിലുള്ളതായ അവ്യാകൃത ശരീരങ്ങൾ ജനിക്കും 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 ചെയ്യുന്നു. ഇങ്ങനെ എത്രയോ ഓരോ ജീവന്മാരെ അവരുടെ ചില എന്തോ സാധാരണ പൂർവ്വജന്മത്തെ കുറിച്ച് ഓർമ്മ ഉണ്ടാവാൻ പാടില്ല എന്ന പ്രകൃതിയുടെ നിയമമാണ്. പക്ഷെ ചിലപ്പോ എന്തെങ്കിലും അതിൽ ഒരു ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന ആ പദാർത്ഥങ്ങൾക്ക് ആയിരക്കണക്കിന് ഉണ്ടാകുന്നു. ചിലപ്പോ ഒന്നും അറിയാതെ എന്തെങ്കിലും ഡാമേജ് പറ്റിയതിന് ഒരാളും അതുപോലെയാണ് ചിലപ്പോ ചിലർക്ക് പൂർവ്വസ്മരണയും ചേർന്ന് ഉണ്ടാകുക. ഒരു പൊട്ടി പതിവായിട്ട് ആ പ്രഭൂരം കത്തിക്കുന്ന സമയത്ത് ഈ അവിടെ വന്ന് എനിക്ക് കൂടുതൽ അതായത് രണ്ട് കാലം മുന്നോട്ട് മറക്കി കൊണ്ടിട്ട് തലതാത്തി നമസ്കരിച്ച് ചെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് അവിടെ വളരെ ദിവസം ഉണ്ടായിട്ടുണ്ട്. അവിടെ രാജ്യമത്തിൽ ആദ്യം ഞാൻ ചെന്ന സമയത്ത് നമസ്കാരം ഞാൻ പട്ടി അവിടെ കിടന്നിട്ട് ഞാൻ മരിച്ചത് മരിക്കുന്ന സമയത്ത് ഞാൻ ശാസ്ത്രം ജീവിച്ച വെള്ളം കൊണ്ട് ഇങ്ങനെ വായി കൊടുക്കുന്ന ഒഴിക്കുകയും ഒക്കെ ഉണ്ടായിരുന്നില്ല. എന്താ കാരണം ആ പട്ടിക്ക് ഇത്രയോ കാരണം കൊണ്ട് ആ കൂടുതലും സ്നേഹം വന്നിട്ടുണ്ടാവും. അപ്പോഴാണ് സംഘത്തിൽ ആ പശ്ചാത്താപം കൊണ്ടങ്ങിട്ട് അവസ്ഥയായി തീർന്ന് ഈശ്വരായന്റെ വാക്ക് ഒടുക്കി തരണി എന്റെ കർമ്മം ഒടുക്കി തരണി ഒടുക്കി തരണി എന്നുള്ള ആ പ്രാർത്ഥന ചെയ്യുന്നത് പറയാൻ സാധിക്കുന്നത് കാര്യമായ മൃഗങ്ങൾക്കൊക്കെ പൂർവജന്മത്തിന്റെ ഒരു അഭ്യക്തമായിട്ടുള്ള ബോധം ഉണ്ടെന്ന് പറയാറില്ല. അതുകൊണ്ടാണ് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത്. സംസാരിച്ചാൽ ഇത് മറ്റുള്ളവരൊക്കെ അറിയിക്കുന്നു, സംസാരിക്കാതിരിക്കാനാണ് നാവ് കെട്ടിയിട്ടാണ് അവരെ വിടുന്നത് എന്നത്. മറ്റുള്ളവർക്കൊക്കെ സംസാരിക്കേണ്ടേ, അതുകൊണ്ട് പൂർവജന്മത്തെ കുറിച്ചോ പുനർജന്മത്തെ കുറിച്ചോ അവർക്കൊന്നും അറിയാനും ഇനി പറയാനും കഴിയില്ല എന്നത്. അപ്പൊ ഈ ജന്മത്തെ മനസ്സിലാക്കിയാൽ മതി ഇതിൽ തന്നെ പല വാസനകളാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെ അനുനിമിഷം മനസ്സിൽ പൊന്തും താഴെ പൊന്തും താഴെ ചെയ്തുകൊണ്ടിരിക്കുന്നതായ ഈ ഓർമ്മകളും ചിന്തകളും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എവിടുന്ന പ്രപണ്ണ് ഈ വാസനെന്നാ പ്രപണ്ണ്. അവ എന്തൊക്കെയോ അവ്യാകൃതങ്ങളും അല്ലെങ്കിൽ ഉത്കൃഷ്ടങ്ങളും ശ്രേഷ്ഠങ്ങളുമായിട്ടുള്ള വാസനകൾ ഈ ഒരാളിൽ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്. ഒന്നും ആലോചിക്കാതെ കൊണ്ട് എവിടെയും പോവാതെ കൊണ്ട് ഈ ഒരു പ്രയത്നം ഇല്ലാതെ കൊണ്ട് ഒരുപാട് ചിന്തകൾ പലപ്പോഴും ഈ മനസ്സിൽ ഇങ്ങനെ പൊന്നും കാര്യം കൊണ്ടും കാര്യം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വാസനകളാണ്, ആ വാസനയിൽ നിന്നാണ് അതൊക്കെ പൊന്നുന്നത്. അതൊക്കെ വികസിച്ചിട്ട് അനുഭവസ്വരൂപമാവാൻ കഴിഞ്ഞില്ല, ഇനി അറിഞ്ഞ് എപ്പോഴാവാൻ പോകുന്നു നിശ്ചയമില്ല, അത്രയേ ഉള്ളൂ നഷ്ടം. അങ്ങനെയുള്ള വാസനകളൊക്കെ ഈ പ്രവർത്തി സ്വരൂപമാവണമെന്ന് പറയും. ഈശ്വരന്റെ പരിപൂർണമായിട്ട് ശരണാഗതിയാണ് വീണ്ടും വീണ്ടും ഭഗവാൻ പറയുന്നു. ഞാൻ സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം പറഞ്ഞ അഹന്ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി, വേറെ ഗതിയില്ല, ഞാൻ എന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും വാസനകളിൽ നിന്നും ഞാൻ രക്ഷിക്കാം, എന്നെ ആശ്രയിക്കൂ എന്നെ ആശ്രയിക്കൂ. ഈ വിനിമിനിയും ഭഗവാൻ പറയുന്നു എന്നർത്ഥം. ഈശ്വര സർവഭൂതാനാം ഹൃദയശർജുന തിഷ്ഠതി ബ്രാഹ്മയൻ സർവഭൂതാനി യഥാരൂഢാനിമായ ഹൃദയാന്തർവർത്തിയായിരിക്കുന്ന ഈശ്വരനെ നിങ്ങൾ അറിയുന്നില്ല, ഹൃദയത്തിൽ ഈശ്വരൻ അധിവസിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഈശ്വരന്റെ തന്ത്രസ്വരൂപമായിരിക്കുന്ന ഇന്ദ്രജാലമാണെന്ന് വെച്ചാൽ മായാവിലാസമാണ് ഈ പ്രപഞ്ച ജീവിതവും വ്യവഹാരങ്ങളും എല്ലാം തന്നെ നഷ്ടം. തമീവ ശരണം വെച്ച ആ ഈശ്വരനെ കുറിച്ച് ബാക്കിയുള്ള എല്ലാത്തിനെയും നിങ്ങൾ ആശ്രയിക്കുന്നു, ആ ഈശ്വരനെ ആശ്രയിക്കൂ. തമീവ ശരണം വെച്ച സർവഭാവേന ഭാരത, എല്ലാ ഭാവങ്ങളോടുകൂടിയും മഹീശ്വരനെ സർവാത്മന ശരണം പ്രാപിക്കൂ. തത്വസാദാൽ പരാം ശാന്തിയും സ്ഥാനം പ്രാപ്തി ശാശ്വതം, ഞാൻ ഈശ്വരന്റെ പ്രസാദം കൊണ്ടാണ് ഒരാൾക്ക് ശാശ്വതമായിരിക്കുന്ന സ്ഥാനത്തെ പ്രാപിക്കാനും ഈ വാക്കുകളിൽ നിന്ന് വർദ്ധിക്കാനും ഇടയായിത്തീര എന്ന് പിന്നെയും പിന്നെയും പറയുന്നു. മന്മനാഭം അത്ഭക്രോ മന്ദ്യാജി മാം നമസ്കുറും മാമയും ഐശ്വര്യ സത്യം തേ. ഇനി എപ്പോഴും എന്നെ തന്നെ സ്മരിക്കുക, എന്നെ തന്നെ ഓർമ്മിക്കുക, എന്നെ തന്നെ കീർത്തിക്കുക, എന്നെ തന്നെ ഉപാസിക്കുക, എന്നെ തന്നെ ആശ്രയിക്കുക, ഇങ്ങനെ ചെയ്യുന്നു വിചാരിച്ചോളൂ, നീ എന്നെ തന്നെ പ്രാപിക്കും. ഇല്ലെങ്കിൽ എന്തിനെ വിചാരിക്കുന്നു അതിലേക്കാണ് നീ പോകുക എന്നർത്ഥം. ഇനിയിപ്പോ ഏതാണോ ഒരാളൊക്കെ കൂടുതൽ പ്രിയങ്കരമായിട്ടിരിക്കുന്നത് അതിനെ എപ്പോഴും ഓർമ്മിച്ചു കൊണ്ടിരിക്കുക. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തു എന്താണോ അതിനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിച്ചു കൊണ്ടിരിക്കുക, ഇത് സ്വഭാവമാണ് മനസ്സിന്റെ എന്നർത്ഥം. അങ്ങനെയുള്ള ഓർമ്മകളൊക്കെ പ്രകടമായിരിക്കുന്ന വാസനയുടെ പ്രഖ്യാപനങ്ങളാണ്. ഇതാണ് 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 എന്നുള്ളതിനെ കാണിക്കുകയാണ് ചെയ്യുന്നത്. ചുറ്റുപാട് കാണുന്നതായ പക്ഷിമൃഗാദികളും നിശ്ചലതാദികളും ഒക്കെ വാസ്തവത്തിൽ ഈ വാസനയുടെ പ്രഖ്യാപനങ്ങളാണ്. നോക്കൂ, വാസനകളെ നശിപ്പിച്ചോളൂ, വാസനകളെ നശിപ്പിച്ചോളൂ, ഇല്ലെങ്കിൽ നന്നാക്കി ചെയ്തോളൂ, ഇല്ലെങ്കിൽ ഞങ്ങളെയൊക്കെ നോക്കൂ, എന്തുപോലെ ആയിത്തീരും നിങ്ങൾ എന്ന് പറയുകയാണ് ഈ പക്ഷിമൃഗാദികളും നിശ്ചലതാദികളും ഒക്കെ അന്നർത്ഥം. അപ്പോ വാസനാപ്രക്ഷയം എതുവരെ സാധിക്കുന്നില്ലയോ അതുവരെയും ജന്മങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് വരികയും ഓരോ ജീവനും ഇതാണ്. അപ്പൊ കൽപ്പം കഴിഞ്ഞു വിചാരിക്കാം, ഈ പ്രളയകാലത്തും പരമനായിരിക്കുന്ന ഈശ്വരനോട് കൂടി ചേരുന്നു എന്നുള്ളതാണ് അർത്ഥം. അതെങ്ങനെയാ കൂടി ചേർന്നാൽ പിന്നെ ഇങ്ങനെ വേറെ ആയിട്ടില്ല. അതിന് ഉദാഹരണം പറയുമ്പോൾ ഒരു കുളത്തില് നിറച്ച് വെള്ളം എടുത്തോളൂ, ആ കുറേ അങ്ങനെ തന്നെ ഈ കുളത്തിൽ കൊണ്ടുപോയി താത്തി പിടിച്ചിട്ട് അങ്ങനെ കുളത്തിൽ കൊണ്ടുപോയി താത്തിയപ്പോഴും ഈ കുളത്തിലെ വെള്ളം കുളത്തിലേക്കോ കുളത്തിലെ വെള്ളം കുളത്തിലേക്കോ വന്നിട്ടില്ല. കാരണം കുളത്തിൽ നിറച്ച് വെള്ളമുണ്ട്, അപ്പൊ ഇങ്ങനെ കുളത്തിലേക്ക് പോവാൻ കുളത്തിലെ വെള്ളം ഉള്ളിലേക്ക് വരാൻ ഒന്നുമില്ല. അപ്പൊ എപ്പോഴാണ് പിന്നെ എടുക്കുന്നത്? അപ്പൊ എടുത്തപ്പോഴോ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു തന്നെയായിരുന്നു. ഇതുപോലെ പ്രളയകാലത്ത് പരമചൈതന്യത്തിൽ പോയി ലയിക്കുന്ന ജീവന്മാരൊക്കെ സൃഷ്ടികാലത്ത് വീണ്ടും വികസിച്ചു വരുന്നു. അവരവരുടെ കയ്യിലുള്ള ആ ബാക്കി വാസനകളെന്താ അതന്നെയാണ് ഇനി അനുഭവിക്കുന്ന. അപ്പൊ കാലത്തിന്റെ ദൈർഘ്യം കൊണ്ടോ പ്രപഞ്ചത്തിന്റെ മാറ്റം കൊണ്ടോ ഒരാളുടെ വാസന നശിക്കുന്നില്ല, ആ വാസനയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ളത്.